ദൈവത്തിന് സ്തോത്രം. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവങ്ങൾക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. നമ്മുടെ നാലാമത്തെ ക്ലാസ്സാണ് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത്. ഒന്നാം നൂറ്റാണ്ടിലെ സഭയുടെ ആരംഭ പ്രവർത്തനങ്ങളാണ് ആദ്യം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അത് BC 4 മുതൽ AD 30 വരെ. BC 4 നൂറ്റാണ്ടിലെ അവസാനം യേശു ജനിക്കുന്നതിന് 6 മാസം മുൻപ് യോഹന്നാനും ജനിച്ചു. യേശു സ്വർഗാരോഹണം ചെയ്ത ശേഷം പരിശുദ്ധാത്മാവും ദൈവത്തെ സഭയുടെ കെട്ടുപണിക്കായി ഭൂമിയിലേക്ക് അയച്ചു. യോഹന്നാനെ സ്നാനത്തിനായും യേശുവിനെ രക്ഷിതാവായും പരിശുദ്ധാത്മാവിനെ സഭയുടെ കെട്ടുപണിക്കും പരിപാലനത്തിനുമായും പിതാവാം ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ച് ഈ മൂവരാൽ സ്ഥാപിക്കപ്പെട്ടതാണ് പുതിയ നിയമം. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുമെന്നും ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം കൽപ്പിച്ചു. 3:15 കന്യ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്ന് പ്രവാചകൻ പ്രവചിച്ചു. 7:14 കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി ദൈവം തൻ്റെ പുത്രനെ ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയ ശേഷം നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെയെന്ന് ഗലാത്തി ലേഖനം 4:5 പറയുന്നു. ഈ വാക്തത്വത്തിന് പ്രകാരം മറിയ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാനിരിക്കുകൊണ്ട് അവൻ യേശു എന്ന് പേരിടണമെന്നും ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേരിടണം എന്നും കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷനായി സംസാരിച്ചു. 1:21-22 യേശുവിൻ്റെ ജനനം വിളിച്ചറിയിച്ചുകൊണ്ട് ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട നക്ഷത്രങ്ങളെ കണ്ട വിദ്വാൻമാർ അനുഗമിച്ച് യഹൂദ്യയിലുള്ള ബേത്ലഹേമിൽ ചെന്ന് അമ്മയായ മറിയോടുകൂടെ ശിശുവിനെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപാത്രങ്ങളെ തുറന്ന് പൊന്ന്, മൂര്, കുന്തിരുക്കം എന്നിവ കാഴ്ചവെച്ചു. യേശു ക്രിസ്തു ജനിക്കുന്നതിന് 6 മാസം മുൻപാണ് യോഹന്നാൻ്റെ ജനനം. ലൂക്കോസ് 1:36 പിതാവാം ദൈവം തൻ്റെ പ്രതിനിധിയായി ഭൂമിയിലേക്ക് അയച്ചതാണ് യോഹന്നാൻ. യോഹന്നാനു ശേഷം 1:6 ഏലിയാവിൻ്റെ ആത്മാവിന് ഭൂമിയിലേക്ക് അയച്ച് ജനിച്ചതാണ് യോഹന്നാൻ. 9:13 സ്നാനപ്പെടുത്തുവാൻ വേണ്ടിയാണ് യോഹന്നാനെ പിതാവാം ദൈവം അയച്ചത്. 1:33 ഈ യോഹന്നാൻ ലേവ്യാഗോത്രത്തിൽ ജനിച്ചവനാണെന്ന് ലൂക്കോസ് 1:5 പറയുന്നു. ഇവൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ അഭിഷിക്തനായി. ലൂക്കോസ് 1:41 പുരോഹിതനായിരുന്ന അവൻ്റെ അപ്പൻ സെക്കരിയാവ് യോഹന്നാൻ എന്ന് എഴുതി പേരെഴുതിയ മാത്രയിൽ തന്നെ അവൻ്റെ വായും നാവും തുറന്നു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ദൈവത്തിന് സംസാരിച്ചു. ലൂക്കോസ് 1:64 പറയുന്നു. അവൻ പ്രവചിച്ചു തുടങ്ങി. ലൂക്കോസ് 1:67 നീയോ പൈതലേ, അത്യുന്നതിൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും, പുരോഹിതൻ എന്ന് വിളിക്കപ്പെടുമെന്നല്ല പ്രവചിച്ചത്. ലൂക്കോസ് 1:76 ഈ പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു, ശുശ്രൂഷ അഥവാ സ്നാനം തുടങ്ങുന്നത് വരെ യോർദാൻ മരുഭൂമിയിലായിരുന്നു. യോഹന്നാൻ 1:80 അതായത് പൈതൽ പ്രായത്തിൽ തന്നെ യോഹന്നാൻ മാതാപിതാക്കളെ വിട്ട് യോർദാൻ മരുഭൂമിയിലേക്ക് പോയി സന്യാസ ജീവിതം ആരംഭിച്ചു. അവൻ്റെ വസ്ത്രം ഒട്ടകരോമങ്ങളുടെ ഉടുപ്പും അരയിൽ തോൽവാറുമായിരുന്നു. അവൻ്റെ ഭക്ഷണം വെട്ടിക്കിളിയും കാട്ടുതേനുമായിരുന്നു. ലേവ പൗരോഹിത്യ പ്രകാരം ശുശ്രൂഷ ചെയ്യുവാൻ സമയമായപ്പോൾ അവൻ്റെ തലയിൽ തൈലം ഒഴിക്കുകയോ അപ്പൻ്റെ പാരമ്പര്യ വസ്ത്രം ധരിക്കുകയോ ചെയ്യാതെ ദൈവ നിയോഗപ്രകാരം യോർദാനരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തരം പ്രസംഗിക്കുകയും സ്നാനപ്പെടുത്തുകയും ചെയ്തു. ലൂക്കോസ് 3:2-3 ലൂക്കോസ് 3:7-8 30 വയസ്സാകുമ്പോൾ അവൻ്റെ തലയിൽ ആലയത്തിൽ കൊണ്ടുപോയി തൈലം ഒഴിക്കണമെന്നും അപ്പൻ്റെ വസ്ത്രം ധരിച്ച് ശുശ്രൂഷ ചെയ്യണമെന്നും പുറപ്പാട് പുസ്തകം 29:29 പറയുന്നു. ന്യായപ്രമാണ പാരമ്പര്യത്തിൽ ജനിച്ചു എങ്കിലും ന്യായപ്രമാണത്തിന് ശുശ്രൂഷ ഏറ്റെടുക്കാതെ ദൈവ നിയോഗപ്രകാരം ശുശ്രൂഷയാണ് ഏറ്റെടുത്തത്. അവൻ്റെ പിന്നാലെ വരുന്ന യേശുവിനെ കുറിച്ച് അവൻ സാക്ഷ്യം പറഞ്ഞു. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും എന്നും അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്നും പ്രസ്താവിച്ചു. ഇങ്ങനെ യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവും യോഹന്നാൻ സ്നാനമേൽക്കുവാൻ നസ്രയത്തിൽ നിന്ന് യോഹന്നാൻ സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്ന യോർദാൻ നദിയിലേക്ക് ഇറങ്ങിച്ചെന്നു. യേശു സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്ന സ്വർഗത്തിൽ നിന്ന് പിതാവാം ദൈവത്തിൻ്റെ ശബ്ദമുണ്ടായി. ഇങ്ങനെ ട്രിനിറ്റി അഥവാ ത്രിത്വം മൂന്ന് വ്യക്തികളായി വെളിപ്പെട്ട ഏകദിനമായിരുന്നു യേശു സ്നാനപ്പെട്ട ദിവസം. ലൂക്കോസ് 3:21. യേശു തൻ്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ അവന് 30 വയസ്സായിരുന്നു. ലൂക്കോസ് 3:23. യേശു ബാല്യപ്രായത്തിൽ 12 വയസ്സ് വരെ നസറേത്ത് എന്ന ഗ്രാമത്തിൽ പാർത്തിരുന്നു. 12-ാം വയസ്സിൽ യെരുശലേമിൽ പെരുന്നാളിന് പോയി മടങ്ങി വന്ന ശേഷം ലൂക്കോസ് 2:42. യോസേഫിനോടും അമ്മയായ മറിയോടും കൂടെ കീഴടങ്ങി പാർത്തിരുന്നു. ലൂക്കോസ് 2:50, 51, 52 വാക്യങ്ങൾ. അവിടെ നിന്നാണ് യേശു യോർദാൻ നദിയിലേക്ക് സ്നാനത്തിനായി പോയത്. യേശു സ്നാനപ്പെട്ട ശേഷം പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു. യേശുവിൻ്റെ സ്നാനം മാതൃകാ സ്നാനമായിരുന്നു. 1 പത്രോസ് 2:21. ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. ലൂക്കോസ് 4:1. പിശാച് യേശുവിനോട് അടുത്ത് 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. 40 ദിവസം യേശു ഒന്നും ഭക്ഷിച്ചില്ല. അപ്പോൾ അവന് വിശന്നു. പിശാച് പരീക്ഷിക്കുവാൻ അടുത്തു വന്നു. ലൂക്കോസ് 4:3. മൂന്ന് പരീക്ഷകളും സാത്താൻ പരാജയപ്പെട്ടു, അവനെ വിട്ടുമാറി. ലൂക്കോസ് 4:8-9. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതന്മാർക്ക് വിടുതലും നൽകുവാൻ കർത്താവിനെ അയച്ചിരിക്കുന്നു എന്ന യെശയ്യാ പ്രവചനം 61:1-2 വാക്യത്തിൽ പറഞ്ഞ പ്രവചനം എടുത്തുകൊണ്ടാണ് യേശു പ്രസംഗം ആരംഭിച്ചത്. ലൂക്കോസ് 4:18-19. അടുത്തതായി യേശു പ്രസംഗിച്ചത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കും. മർക്കോസ് 1:15. സുവിശേഷം എന്നതോ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം. 2 തീമൊഥെയൊസ് 2:8. യേശു പറഞ്ഞ പ്രകാരം സുവിശേഷത്തിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. മർക്കോസ് 16:15-16 വാക്യങ്ങൾ. അങ്ങനെ സുവിശേഷത്തിൽ വിശ്വസിച്ച രക്ഷിക്കപ്പെടുന്നവരെ കൂട്ടിക്കൊണ്ടുപോയി യേശു മാമോദിസ മുക്കി. യോഹന്നാൻ 3:26. യോഹന്നാൻ 4:1. യേശു ശിഷ്യന്മാരെ അല്ലാതെ മറ്റാരെയും സ്നാനപ്പെടുത്തിയില്ലെന്ന് കത്തോലിക്ക ബൈബിളിൽ പ്രസ്താവിച്ചിരിക്കുന്നു. എന്നാൽ പിന്നീട് ട്രാൻസ്ലേറ്റ് ചെയ്ത ബൈബിളിൽ യോഹന്നാൻ 4:1 യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പരീശന്മാർ അറിഞ്ഞ് വന്ന് ബഹളമുണ്ടാക്കിയപ്പോൾ കർത്താവ് സ്നാനം നിർത്തിയതായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. യോഹന്നാൻ 4:2 ബ്രാക്കറ്റിൽ ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനപ്പെടുത്തിയില്ല താനും എന്ന് എഴുതിയിരിക്കുന്നു. ഇത് പ്രത്യേകം ഹൈഫനിട്ട് കൊടുത്തിരിക്കുന്നതിൻ്റെ അർത്ഥം, ഇവരെ സ്നാനപ്പെടുത്തിയ ശേഷം തൻ്റെ ക്രൂശീകരണം വരെ താൻ ആരെയും സ്നാനപ്പെടുത്തിയില്ല എന്നുമാണ്. പുതിയ നിയമത്തിൽ പ്രവൃത്തിയായി ചെയ്യേണ്ട ശുശ്രൂഷകൾ 2 എണ്ണമാണ്. 1 സ്നാനവും 2 തിരുവത്താഴും. ഈ രണ്ട് പ്രവൃത്തിക്കും കർത്താവ് തന്നെ മാതൃക കാട്ടിത്തന്നു. പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന് ശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. മത്തായി 4:21. ഇവിടെ മുതലാണ് പുതിയ നിയമ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഇങ്ങനെ നിത്യ പൗരോഹിത്യം യേശു സ്വതവേ എടുത്തതല്ല, പിതാവാം ദൈവം അവന് കൊടുത്തതാണ്. എബ്രായർ 5:5 എബ്രായ 7:11 എബ്രായ 21:9 9:11 വാക്യങ്ങൾ. യോഹന്നാനും യേശുവും ന്യായപ്രമാണത്തിൽ ജനിച്ചവരായിരുന്നത് കൊണ്ട് ശിശുപ്രായത്തിൽ ന്യായപ്രമാണ പ്രകാരം ചെയ്യേണ്ടതെല്ലാം ചെയ്തിരുന്നു. ലൂക്കോസ് 1:59, ലൂക്കോസ് 2:21-24 ലേവ്യ ഗോത്രക്കാരെ 30 വയസ്സ് മുതൽ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കണമെന്നും ന്യായപ്രമാണത്തിൽ പറയുന്നു. സംഖ്യ 4:1. ഈ ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം യോഹന്നാനും യേശുവും 30 വയസ്സായ ശേഷവും ദൈവനിയോഗ പ്രകാരം അവരുടെ പ്രവൃത്തികൾ ആരംഭിച്ചു. ലൂക്കോസ് 3:21. അപ്പോൾ തന്നെ ന്യായപ്രമാണം അവസാനിക്കുകയും പുതിയ നിയമം ആരംഭിക്കുകയും ചെയ്തു. യേശു പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രേ വന്നത്. മത്തായി 5:17. ഈ വചനപ്രകാരം പ്രകാരം പുരോഹിതൻ ആലയം യാഗം എന്നിവ യേശുവിൽ നിവർത്തിച്ചു. പൗലോസ് പറഞ്ഞു, യേശു ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു. റോമാലേഖനം 10:4. യേശു പറഞ്ഞു, സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ മാത്രമാകുന്നു. Matthew 11:12, Luke 16:16. ന്യായപ്രമാണം വാഗ്ദത്ത സന്തതി വരുവോളം മാത്രമാണെന്ന് പൗലോസ് പറഞ്ഞു. Galatians 3:19-20. ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് നടത്തുവാൻ ശിശുപാലകനായി ഭവിച്ചു. Galatians 3:24-26. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിനുള്ളവരല്ല. Galatians 5:18. ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൽ നടിച്ചവർ ഇടിച്ചു കളഞ്ഞു. Ephesians 2:14-18. ആയതിനാൽ ക്രിസ്തു എന്ന മൂലക്കനന്മേൽ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരുടെ അടിസ്ഥാനത്തിന്മേൽ സഭയെ പണിതിരിക്കുന്നു. Ephesians 2:19-22. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിതവർഗം വിശുദ്ധ വംശവും സ്വന്ത ജനവുമാണെന്ന് പത്രോസ് അപ്പോസ്തോലൻ പ്രസ്താവിച്ചു. 1 Petrus 2:9. അങ്ങനെ നമ്മുടെ വ്യർത്ഥവും പൃഥുപാരമ്പര്യവുമായ നടപ്പിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തത് വെള്ളി പൊന്ന മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവിൻ്റെ നിർദോഷവും നിഷ്കളങ്കവുമാകുന്ന കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. 1 Petrus 1:18-19 അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായി എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നു. Romans 7:16. അതുകൊണ്ട് ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. Romans 8:1. അങ്ങനെ പുതിയ നിയമ സഭയിലുള്ള നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായി ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞത് സാധിച്ചു. Romans 8:3-4. മോശയുടെ കയ്യിൽ എഴുതി കൊടുത്ത ന്യായപ്രമാണം പാളയത്തിൽ എത്തുന്നതിന് മുൻപ് അവർ അഹരോനെ കൊണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചു. Purappadu 32:3-6. അതിൻ്റെ ഫലമായി 3000 പേർ കൊല്ലപ്പെട്ടു. Purappadu 32:27-28. എന്നാൽ പെന്തക്കുസ്തു നാളിൽ കൃപയുടെ പ്രമാണം വെളിപ്പെട്ട ദിവസം 3000 പേർ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട അപ്പോസ്തലന്മാരോട് ചേർന്നു. Apostles 2:41-42. ന്യായപ്രമാണത്തെ ദൈവൻ നീക്കിയത് കൊണ്ട് യേശു ക്രിസ്തുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്താൽ ഒരു മനുഷ്യനും നീതീകരിക്കപ്പെടുന്നില്ല. Galatians 2:16. ഇനി ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുന്നവർ ശാപത്തിന് കീഴാകുന്നു. Galatians 3:3-10. അതുകൊണ്ട് ന്യായപ്രമാണം സംബന്ധിച്ച് നാം മരിച്ചു എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നു. Galatians 2:19. ഇങ്ങനെ ന്യായപ്രമാണം എന്നേക്കുമായി യേശു ക്രിസ്തുവിൽ കൂടി നീക്കിത്തന്നതുകൊണ്ട് യേശു ക്രിസ്തുവിനെ വിസ്തരിച്ച പീലാത്തോസിൻ്റെ മുമ്പിൽ വെച്ച് മഹാപുരോഹിതൻ വസ്ത്രം കീറി. Matthew 26:63-65. ഈ വസ്ത്രം കീറരുതെന്ന് 2 പ്രാവശ്യം മോശ കൽപ്പിച്ച ശേഷമാണ് ഈ വസ്ത്രം ധരിപ്പിച്ചത്. Leviticus 10:6. Leviticus 21:10. ഒരിക്കലും കീറിപ്പോകാത്ത രീതിയിലാണ് ഈ വസ്ത്രം ഉണ്ടാക്കിയത്. Purappadu 39:23. അങ്ങനെ പുരോഹിതനെ നീക്കിയ സ്ഥാനത്ത് പുതിയ നിയമത്തിൽ അപ്പോസ്തോലന്മാർ പ്രവാചകന്മാർ ഉപദേഷ്ടാക്കന്മാർ എന്നിവരെ നിയമിച്ചു. 1 Corinthians 12:28. Ephesians 4:11. യേശു സകല മാനവജാതിയുടെയും പാപങ്ങൾ ചുമതുകൊണ്ട് കാൽവറി ക്രൂശിൽ കിടന്ന് നിലവിളിച്ചു. പുളിച്ച വീഞ്ഞു കുടിച്ച ശേഷം സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞ് പ്രാണനെ വിട്ടു. Yohannan 19:30. ഉടനെ മന്ദിരത്തിലെ തിരശീല സ്വർഗത്തിലെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് മേൽതൊട്ടടിയോളം രണ്ടായി കീറിക്കളഞ്ഞു. അങ്ങനെ ന്യായപ്രമാണവും പൗരോഹിത്യവും ദൈവം അവസാനിപ്പിച്ചു. അതുകൊണ്ട് യേശു പറഞ്ഞു, ഭൂമിയിൽ നിങ്ങൾ ഇനി ആരെയും റബി എന്നും പിതാവെന്നും നായകനെന്നും വിളിക്കരുത്. ഒരുത്തനത്രേ നിങ്ങളുടെ റബിയും പിതാവും നായകനും ക്രിസ്തു തന്നെ. യേശു ക്രിസ്തു തിരുവചനം പ്രകാരം പുതിയ നിയമ ഉപദേശത്തിൻ്റെ സകല മാതൃകയും കാട്ടിത്തന്ന് 3.5 വർഷക്കാലം യേശു തന്നെ ദൈവമെന്ന് തെളിയിച്ചു തന്നു. സകല ജാതികളുടെയും പാപങ്ങൾ വഹിച്ചുകൊണ്ട് കാൽവറി ക്രൂശിൽ യാഗമായി മരിച്ച് അടക്കിയ കല്ലറയിൽ നിന്ന് 3ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 40 ദിവസത്തോളം അവരോടുകൂടെ സഞ്ചരിച്ച യേശു ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിച്ചു. യേശു ഒലിവിൽ നിന്ന് സ്വർഗത്തേക്ക് എടുക്കപ്പെടുമ്പോൾ അവരോട് നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്, എന്നോട് കേട്ട എൻ്റെ പിതാവിൻ്റെ വാക്തത്തിനായി കാത്തിരിക്കണം എന്ന് അവരോട് അരുളി ചെയ്ത ശേഷമാണ് എടുക്കപ്പെട്ടത്. ലൂക്കോസ് 24:49. ഞാൻ പോകുന്നത് പ്രയോജനം, ഞാൻ പോകഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല എന്ന് ശിഷ്യന്മാരെ മുൻകൂട്ടി അറിയിച്ചിരുന്നു. യോഹന്നാൻ 16:7-8 വാക്യങ്ങൾ. ഇത്രത്തോളം നീ വന്ന് നടത്തിയാകല്ലോ. തുടർന്നുള്ള അടുത്ത വിഷയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ശ്രദ്ധിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.